السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം അൽ മുജദ്ദിദ് അൽ മുസ്ലിഹ് അൽ ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഉസൂൽ സിത്ത എന്ന പ്രസിദ്ധമായ റിസാലയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടക്കം കുറിച്ചത്. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ആളുകൾക്ക് വേണ്ടി ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഖാല അൽ മുഅല്ലിഫു ഷെയ്ഖുൽ ഇസ്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താണ് അസ്ലി എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥം, അതിന്റെ ലുഗവി ആയിട്ടുള്ള അർത്ഥം, എന്തുകൊണ്ട് ആറ് ഉസൂലുകൾ എന്നുള്ളത് പറഞ്ഞു. അത് നമ്മൾ വിശദീകരിച്ചു. ഉസൂലുകൾ ആറെണ്ണം മാത്രമല്ല ഉള്ളത്, ഉസൂലുകൾ ഒരുപാടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില ഉസൂലുകളാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. നമ്മുടെ ഓർമ്മയിൽ അത് മനസ്സിലാക്കാനും അത് ഹിഫ്ലാക്കുന്നതിന് വേണ്ടിയിട്ടും അത് തത്വീക്ക ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഈ ഗ്രന്ഥം ആരംഭിച്ചിട്ടുള്ളത് ബസ്മല കൊണ്ടാണ്. ബസ്മല എന്നുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് അൽ ബസ്മല. ബസ്മല കൊണ്ട് ആരംഭിക്കാനുണ്ടായ കാരണം, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ 114 അധ്യായങ്ങളിൽ 113 അധ്യായങ്ങളും ആരംഭിച്ചിരിക്കുന്നത് ബസ്മല കൊണ്ടാണ്. രണ്ട്, അള്ളാഹുവിന്റെ അംബ്ര തന്നെ ആ വിഷയത്തിൽ വന്നു, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതുകൊണ്ട് ബസ്മല കൊണ്ട് ആരംഭിക്കുന്നു. എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ കിതാബ് എഴുതുകയാണെങ്കിലും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കിതാബ് ഖിറാഅത്താണ്, ഖിറാഅത്ത് ചെയ്യുകയാണ്, വായിക്കുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്തെഴുതാറുണ്ടായിരുന്നു, അതേപോലെ തന്നെ പല ഗോത്രങ്ങൾക്കും കത്തയക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഇസാലകളിലൊക്കെ തന്നെ ആ എഴുത്തുകളും ഇസാലകളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്, ആ കിതാബുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ബസ്മല കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങൾ ബസ്മല കൊണ്ട് തുടങ്ങുന്നത്. അതേപോലെ തന്നെ അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇർഖലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയച്ച കത്തില്, അതേപോലെ തന്നെ മുഖൌഖിസിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയച്ച കത്തിലൊക്കെ അത് പ്രത്യേകമായി തന്നെ എടുത്തു പറഞ്ഞത് നമ്മൾ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. നാലാമതായിക്കൊണ്ട് പറഞ്ഞത് ഈ വിശുദ്ധ ഖുർആനിന്റെ ഇഖ്തിദാ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചര്യയെ ഇഖ്തിദാ ചെയ്തുകൊണ്ട് സഹാബത്തും ഇങ്ങനെ കിതാബത്തുകൾ അതേപോലെ തന്നെ റിസാലകളൊക്കെ എഴുതുമ്പോൾ അവരും ബിസ്മി കൊണ്ടായിരുന്നു, ബസ്മല കൊണ്ടായിരുന്നു തുടങ്ങാറുണ്ടായിരുന്നത് എന്നുള്ളത് ഹദീസുകൾ കൊണ്ടും ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എടുത്തു പറഞ്ഞത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ അദ്ദേഹം സഭയിലെ മലിക്കത്തിന് കത്തയച്ച സന്ദർഭത്തിൽ അത് പ്രത്യേകം ഖുർആൻ എടുത്തു പറഞ്ഞു, ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നാരംഭിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ലെറ്റർ എഴുത്ത് അദ്ദേഹം തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം അതിൽ എടുത്തു പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മഹാന്മാരായ ഇമാമിങ്ങൾ ഉലമാക്കളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ ആദ്യം ബിസ്മി കൊണ്ട് തുടങ്ങുന്നത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്താ വെച്ചാൽ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് വന്നിട്ടുണ്ട്. എന്നാൽ ആ ഹദീസിന്റെ സിഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയുണ്ട്. അത് സ്വഹീഹാണെന്ന് ധരിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഹദീസ് കൊണ്ട് അമല് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളതിന്റെ ഷറഹായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു കലാമിൻ ഔ അംരിൻ ദി ബാലിൻ ലാ യുഫ്തഹു ബിദിക്രില്ലാഹി ഫഹുവ അബ്തർ ഔ ഖാല അഖ്ത. ഇത് സുനനുകളിലും മുസ്നദുകളൊക്കെ ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസാണ്. ഏത് സംസാരം അതല്ലെങ്കിൽ ഏത് പ്രധാനപ്പെട്ട കാര്യമാകട്ടെ, അത് അള്ളാഹുവിന്റെ ദിക്റുകൾ കൊണ്ട് തുറന്നിട്ടില്ല എങ്കിൽ അത് അബുത്തറാണ് അല്ലെങ്കിൽ അഖ്താണ്, അതില് അത് നന്മ മുറിഞ്ഞുപോയതാണ് എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസ് സുന്നകളില് അതേപോലെ തന്നെ മുസ്ലിമുകൾ ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസിന്റെ സനദിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയുണ്ട്. വിശാലമായിട്ടുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ചയിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നുപോകുന്നില്ല. അതിന് മനസ്സിലാക്കേണ്ടത് ഇമാം സൈലായി റഹ്മത്തുല്ലാഹി അലഹി, അതേപോലെ തന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുല്ലാഹി അലഹി, അതേപോലെ തന്നെ ദാറഖുത്തനി റഹ്മത്തുല്ലാഹി അലഹി, ഇവരൊക്കെ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് ആ ഹദീസ് ലഈഫാണ് അല്ലെങ്കിൽ മുർസലാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഹദീസിനെ ഹസനാക്കിയ ആളുകളുണ്ട്. ഉദാഹരണമായിട്ട് ഇമാം നവവി റഹ്മത്തുല്ലാഹി അലഹി ആ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹജർ ആ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ദഖീഖുൽ ഈദ് റഹ്മത്തുല്ലാഹി അലഹി, ഇബ്നു മുലക്കിൻ റഹ്മത്തുല്ലാഹി അലഹി, ഇവരൊക്കെ തന്നെ ആ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ട ആളാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുല്ലാഹി അലഹി, അദ്ദേഹം ആ ഹദീസ് ഹസൻ ലിഗൈരിഹി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹദീസ് ലഈഫാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാ ഹദീസ് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്തിഷാദിന് വേണ്ടിയിട്ടാണ്. അവരാ ഗ്രന്ഥങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിന്റെ കിതാബിനെ മാതൃകയാക്കിക്കൊണ്ട്, രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മാതൃകയാക്കിക്കൊണ്ട്, മൂന്ന് സഹാബത്തും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ഹദീസ് അവരെന്തിനുകൊണ്ട് തെളിവിടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഉള്ള തെളിവിന് ഒരു പിൻബലത്തിന് വേണ്ടി ഇസ്തിഷാദിന് വേണ്ടിയിട്ട് ആ ഹദീസ് കൊണ്ടുവന്ന ആളുകളുണ്ട്. എന്നാൽ ആ ഹദീസ് സ്വഹീഹാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ആ ഹദീസ് തെളിവാണ്? ഏതൊരു കാര്യവും അല്ലെങ്കിൽ ഏതൊരു സംസാരവും അള്ളാഹുവിന്റെ ദിക്ര കൊണ്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ അതിലെന്താണ് അനുഗ്രഹമില്ലാത്ത, അനുഗ്രഹം മുറിഞ്ഞുപോയ ഒരു സംഗതിയായിരിക്കും അത് എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാ ഹദീസ് അനുസരിച്ചിട്ട് അമല് ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ അതിനെ സംബന്ധിച്ച് വിശാലമായൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നുപോകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇമാമിങ്ങൾ പിന്നെ അഹ്ലുസുന്നയുടെ ഉലമാക്കളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ ഷെയ്ഖുൽഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബ്, അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽമുഅത്ത എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം, അതേപോലെ തന്നെ അബ്ദുറസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസന്നഫ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം, അഖീദത്തുൽ വാസിത്തിയ, ഇങ്ങനെയുള്ള പേര് പറഞ്ഞതും പറയാത്തതുമായ പല ഗ്രന്ഥങ്ങളും ഉലമാക്കൾ ഇങ്ങനെ ബസ്മല കൊണ്ട് ആരംഭിക്കാനുള്ള കാരണം അതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, നമ്മൾ വർഷങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് നമ്മളെ ചെറുപ്പം മുതൽ കേട്ടുപോരുന്ന ഒരു പദപ്രയോഗമാണ്. സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മലയാളത്തിൽ നമുക്ക് അത്രയേ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പലരും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, പലരും പഠിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു ബിസ്മില്ല എന്നുള്ളത് ബാ, അത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ബിസ്മില്ലയിലെ ബാ, ആ ബാ ഒന്ന് ഇസ്തിആനത്തിന് വേണ്ടി, രണ്ട് തബറക്കിന് വേണ്ടിയിട്ട്. ഇസ്തിആനത്തിന് വേണ്ടിയിട്ട് തബറക്കിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വെച്ചാൽ ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം കിട്ടുക. ബാബയുടെ കൊണ്ടുവന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് ബിസ്മില്ലാഹി ഞാനൊരു കാര്യം തുടങ്ങുന്നു. അപ്പൊ ഞാൻ ആ തുടങ്ങുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ബർക്കത്ത് തേടുന്നു, അള്ളാഹുവിനോട് ബർക്കത്തിന് ചോദിക്കുന്നു. അപ്പൊ ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മുസാഹബത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ വിശദീകരണം ഒന്ന് തന്നെയാണ്. അപ്പൊ എന്തിനാണ് ബാഗ് കൊണ്ടുവന്നിട്ടുള്ളത്? ബാഗ് കൊണ്ടുവന്നിട്ടുള്ളത് ഇസ്തിആനത്തിന് വേണ്ടിയിട്ടാണ്, തബറക്കിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നു, അത് പൂർത്തീകരിച്ചു തരേണ്ടത്, അത് വിജയിപ്പിച്ചു തരേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തോഫീക്കില്ലാതെ ഒരിക്കലും ആ കാര്യം പൂർത്തിയാക്കാനോ വിജയിപ്പിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ ബിസ്മി കൊണ്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിആനത്ത് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തബറുക്ക് ബർക്കത്തിന് തേടുകയാണ് ചെയ്യുന്നത്. അതാണ് ബി. പിന്നെ ഇസ്മില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇസ്മു എന്നുള്ളത് പേര്, നാമം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന്റെ ജംഉ അസ്മാഉൻ, അതാണ് അതിന്റെ ജംഉ പേര്. ഇസ്മില്ല അള്ളാഹുവിന്റെ നാമം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അവിടെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു നാമം കൊണ്ട് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ബി ഇസ്മിൻ മിൻ അസ്മാ ഇല്ലാഹി തആല എന്നല്ല. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്മു എന്നുള്ളത് മുഫ്റദാണ്. അപ്പോ അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്യുന്നു എന്നുള്ളതല്ല. അവിടെ അള്ളാഹുവിന് ഏതെല്ലാം നാമങ്ങളുണ്ടോ, അത് 99 നാമങ്ങളാകട്ടെ, അള്ളാഹു അവന്റെ ഇൽമിൽ ഗൈബിൽ അവന്റെ മുഖറബീങ്ങളായ മലക്കുകൾക്ക് പോലും പഠിപ്പിച്ചു കൊടുക്കാത്ത നാമങ്ങളുണ്ട്, അവന്റെ മുർസലീങ്ങൾക്ക് പോലും പഠിപ്പിച്ചു കൊടുക്കാത്ത നാമങ്ങളുണ്ട്. അവന്റെ ഇൽമുൽ ഗൈബിൽ അള്ളാഹു അവന് വേണ്ടി മാത്രമാക്കി വെച്ചിരിക്കുന്ന എല്ലാ നാമങ്ങളും ഇവിടെ ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കപ്പെടും. അതെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, ഇസ്മു എന്നുള്ളത് മുഫ്റദാണ്, മുലാഫാണ്. അത് അള്ളാഹു എന്നുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്തു, മുലാഫുൻ ഇലൈഹി അവിടെ അള്ളാഹു എന്നുള്ളതാണ്. അപ്പൊ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കായിദ, അതിന്റെ നഹവി ആയിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള ഒരു നിയമം, അൽ മുഫ്റദുൽ മുലാഫ് യുഫീദുൽ ഉമൂം എന്നുള്ളതാണ്. അത് ആമിനെ പിന്നെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ആമായിട്ടുള്ള അർത്ഥം കിട്ടും. അപ്പൊ ഇസ്മില്ല എന്ന് പറയുമ്പോൾ ഇസ്മു എന്നുള്ളത് മുഫ്റദ്. അപ്പൊ ഇസ്മില്ല എന്നുള്ളതിലേക്ക് അതിനെ അള്ളാഹുവിലേക്ക് അതിനെ ഇലാഫത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഏതെല്ലാം നാമങ്ങളുണ്ടോ, അപ്പൊ ബിസ്മില്ല എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന് ഏതെല്ലാം നാമങ്ങളുണ്ടോ, ആ നാമങ്ങൾ കൊണ്ടെല്ലാം അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുന്നു, അള്ളാഹുവിന് ഏതെല്ലാം നാമങ്ങളുണ്ടോ ആ നാമങ്ങൾ കൊണ്ടെല്ലാം അള്ളാഹുവിനോട് ഞാൻ ബർക്കത്ത് ചോദിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കിട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് വിശുദ്ധ ഖുർആനിൽ തന്നെയുള്ള വേറെ ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാ യുഹന്നാസ് ദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലയോ ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. അവിടെ നിഅമത്തി എന്നുള്ളത് മുഫ്റദാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു നിഅമത്തിനെ ഓർക്കണം എന്നുള്ളതാണോ? അല്ല, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഏതെല്ലാം നിഅമത്തുകളുണ്ടോ ആ നിഅമത്തുകളെല്ലാം, ആ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ഓർക്കണം എന്നുള്ളതാണ്. എങ്ങനെ അർത്ഥം കിട്ടും? നിഅമത്തി എന്നുള്ളത് മുഫ്റദാണ്, അത് മുലാഫാണ്. അള്ളാഹുവിലേക്ക് അതിനെ ഇലാഫത്ത് ചെയ്തു. അപ്പോ നിഅമത്തല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, ആ നിഅമത്തുകളെല്ലാം നിങ്ങൾ ഓർക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അതേപോലെ തന്നെ ഹദീസുകളിൽ, വിശുദ്ധ ഖുർആനിൽ വേറെയും ഉദാഹരണങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ പഠിച്ചു വെക്കേണ്ട കായിദ അതാണ്, ഫറദ് മുലാഫ യുഫീദുൽ ഉമൂം, അതിന് ആ അർത്ഥമാണ് കിട്ടുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് മനസ്സിലാക്കേണ്ട മറ്റൊന്ന് ബാ എന്നുള്ളത് ബിസ്മില്ല. ബാ എന്നുള്ളത് ഹർഫുൽ ജറാണ്. ബാ എന്നുള്ളത് ഇസ്മു എന്നുള്ളത് മജറൂറും ബിൽ ബാ. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം കൂടി അതിന് മനസ്സിലാക്കേണ്ടതുണ്ട്. ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ത്, അള്ളാഹുവിന്റെ നാമം കൊണ്ട്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ത്? അപ്പൊ അവിടെ ഒരു താല്ലുക്കുണ്ട്, ജാറു മജൂറിന്റെ താല്ലുക്കുണ്ട്. ആ താല്ലുക്ക് എന്താണ്? ഇവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ത്. അപ്പൊ അവിടെ താല്ലുക്കുണ്ട്. ബി എന്നുള്ളത് ഹർഫുൽ ജറർ, അള്ളാഹു എന്നുള്ളത് അവിടെ മജൂറുൻ ബിൽ ബായി. അപ്പൊ ജാറു മജൂറൂർ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ത്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നുള്ളത് അവിടെ എന്താണ്? ആ താല്ലുക്ക്, ആ മുത്തഅല്ലിക്ക് എന്താണ്? അത് മഹദൂഫാണ്. അതായത് മഹദൂഫ് എന്ന് പറഞ്ഞാൽ അത് കളയപ്പെട്ടിരിക്കുകയാണ്, അതിനെ കളഞ്ഞിരിക്കുകയാണ്. പിന്നെ അതിനെന്ത് ചെയ്യണം? അത് മുഖദ്ദറാണെന്നുള്ളതാണ്. മുഖദ്ദർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ കരുതണം. അത് ഈ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അത് ഇന്നത് എന്നുള്ളത് പഠിപ്പിച്ചില്ല. അത് എന്താണോ നമ്മൾ അമൽ ചെയ്യുന്നത്, ആ അമലിനെ നമ്മൾ അവിടെ മുഖദ്ദറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് സങ്കല്പിക്കണം, നമ്മളത് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ജാറ് മജൂറിനുണ്ട്. അതെന്തിനാണ്? അത് ആ ഭാഷയുടെ ഒരു പ്രത്യേകത. എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് ഖാസാക്കി പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിലേക്ക് പ്രവേശിക്കണം, ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കുക. എന്താ അതിന്റെ അർത്ഥം? ബിസ്മില്ലാഹി അദ്ഖുലു, അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ ഏതെല്ലാം നാമങ്ങളുണ്ടോ ആ നാമങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് അവനോട് ബർക്കത്തിന് ചോദിച്ചുകൊണ്ട് ഞാനിതാ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹി അദ്ഖുലു, ആ അദ്ഖുലു എന്നുള്ളത് അവിടെ മഹദൂഫാണ്, അവിടെ കളഞ്ഞിരിക്കുകയാണ്. ഒരു കിതാബ് നമ്മൾ വായിക്കാൻ തുടങ്ങുകയാണ്, ആ കിതാബ് വായിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അതിലൊരു മഹദൂഫുണ്ട്, കളഞ്ഞു പോയത് എന്താ? ബിസ്മില്ലാഹി അഖറൌ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ആ അഖറവ് എന്നുള്ളത് നമ്മൾ എഴുതൂല, അതെന്താണ്? മഹദൂഫാണ്. അത് നമ്മൾ മുഖദ്ദറാക്കാണ്, തക്ദീർ ചെയ്യാൻ, അതിനെ പിന്നെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ബിസ്മില്ലാഹി അഖറവ്, അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോ അവിടെ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ബിസ്മില്ലാഹി അക്തുബു. അപ്പൊ അത് നേരെ തിരിച്ചും ചെയ്യുക. എങ്ങനെ? അവിടെ മുന്തിക്കുകയും ചെയ്യുക, പിന്തിക്കുകയും ചെയ്യാം, മുത്താഖിറാക്കുകയും ചെയ്യാം, മുത്തഖദ്ദിമാക്കുകയും ചെയ്യാം എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ട് അങ്ങനെ നേരെ തിരിച്ചും പറയാം. അഖറൌ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട് അഖറൌ, ഞാൻ വായിക്കുന്നു, ഞാൻ വായിക്കാൻ തുടങ്ങുന്നു ബിസ്മില്ല അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അല്ലെങ്കിൽ അദ്ഖുലു ബിസ്മില്ല, അദ്ഖുലു ഞാൻ പ്രവേശിക്കുന്നു ബിസ്മില്ല അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അല്ലെങ്കിൽ ആഖുലു ബിസ്മില്ല, ഞാൻ തിന്നുന്നു അള്ളാഹുവിന്റെ നാമം കൊണ്ട്. പക്ഷെ അവിടെ പിന്നെ മുത്താഖിറാക്കാൻ അഹ്സൻ ഔല അക്കമൽ എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ആദ്യം അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക,
ആദ്യം അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് ആരംഭിക്കുക. എന്നിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്നിട്ട് ആ കർമ്മം തുടങ്ങുക. അപ്പൊ നമ്മളാ പറയും ഇവിടെ പിന്നെ ജാറു മജൂറൂർ എന്താണ്? ജാറു മജൂറിന് താലൂക്ക് വേണം. ഞാൻ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ത്, അത് മഹദൂഫാണ്. അത് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോൾ നമ്മളത് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സങ്കല്പിക്കുമ്പോൾ നമുക്കത് മുന്നിൽ സങ്കല്പിക്കാം, പിന്നിലും സങ്കല്പിക്കാം. ആദ്യവും പറയാം, അവസാനം പറയാം. എന്നാലത് ആദ്യം അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യലായിരിക്കും നല്ലത്. അതെന്തിനു? അതിന് രണ്ട് ഫായിദകൾ പറയുന്നുണ്ട്. അതിന് ഉലമാക്കൾ പറഞ്ഞത് എന്താ വെച്ചാല്, ഒന്നെന്താ വെച്ചാൽ, ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞു, ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ കർമ്മം ആരംഭിക്കുന്നതെങ്കിൽ രണ്ട് ഫായിദകൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ പിന്തിപ്പിക്കുന്നത്. ഒന്ന്, ആ തബറുക്കു ബിൽ ബദാഇത്തി ബിസ്മില്ലാഹി തആല, ഒന്ന് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ബർക്കത്തുണ്ട്. ആദ്യം ഒരു കർമ്മം ചെയ്യുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ അതിനൊരു ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ബിസ്മില്ല എന്ന് പറയാണ് ചെയ്യേണ്ടത്. ആ സ്ഥാനത്ത് രണ്ടാമത്തെ ഫായിദ, ഇഫാദത്തുൽ ഹസർ, ലിഅന്ന തഖ്ദീമൽ മുതഅല്ലഖി ബിഹി യുഫീദുൽ ഹസർ. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ടാമത്തെ അതിൽ നിന്ന് കിട്ടുന്ന ഫായിദ എന്താ വെച്ചാല്, ആ മുതഅല്ലഖിനെ മുന്തിച്ചാൽ എന്ത് ചെയ്യും? ഹസറിന്റെ അർത്ഥം കിട്ടും. ഹസറിന്റെ അർത്ഥം കിട്ടും. എന്താണ് അസറിന്റെ അർത്ഥം? മാത്രം എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോ ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ അവിടെ മാത്രം അർത്ഥം കിട്ടുന്നത് ബിസ്മില്ലാഹി അക്റവ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ വായിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം കൂടി എന്തിനു കിട്ടും? ലാ അക്റവ് ഇല്ലാ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട് മാത്രമാണ് ഞാൻ ആരംഭിക്കുന്നത്, അള്ളാഹുവിന്റെ നാമം കൊണ്ടല്ലാതെ ഞാൻ ആരംഭിക്കുകയില്ല എന്ന് പറയുന്ന ഒരു ഹസർ, ഹസർ എന്ന് പറഞ്ഞാൽ മാത്രം എന്നുള്ള ഒരു അർത്ഥം അവിടെ കിട്ടും. എങ്ങനെ? അത് ഒരു കായിദയാണ്. തഖ്ദീമുൽ ജാർ വൽ മജ്റൂർ യുഫീദുൽ ഹസർ എന്നുള്ളൊരു നിയമം ഭാഷയിലുണ്ട്. ഏത്? തഖ്ദീമുൽ ജാർ മജ്റൂർ, ജാർ മജ്റൂറിനെ മുന്തിക്കുക എന്നുള്ളത് യുഫീദുൽ ഹസർ, അത് ഹസറിനെ പ്രദാനം ചെയ്യുന്നു. അതായത് മാത്രം എന്നുള്ള ഒരു അർത്ഥത്തെ അവിടെ കൊണ്ടുവരാൻ സാധിക്കും. എന്തിനെ? ജാർ മജ്റൂറിനെ മുന്തിക്കുമ്പോൾ. ജാർ മജ്റൂർ ഏതാണ്? ബിസ്മില്ല, അതാണ് ജാർ മജ്റൂർ. ജാർ മജ്റൂറിനെ മുന്തിക്കുമ്പോൾ അവിടെ ഹസർ എന്നുള്ള ഒരു അർത്ഥം കിട്ടും. അതൊരു കായിദയാണ്, നമ്മൾ പഠിച്ചു വെക്കേണ്ട, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു അർത്ഥമാണ്. അപ്പോ ഈ ഒരു ബിസ്മില്ല എന്നുള്ളതിന് പോലും എത്രത്തോളം വലിയ ആശയമാണുള്ളത്. നമ്മൾ മലയാളത്തിൽ അത് പറഞ്ഞു പോകുമ്പോൾ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അവിടെ തീർന്നു. അപ്പോൾ അവിടെ ജാർ മജ്റൂറിനെ മുന്തിക്കുമ്പോൾ ഈ രണ്ട് ഫായിദകൾ, ഒന്ന് അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് തുടങ്ങുമ്പോൾ ആ ഒരു ബർക്കത്ത് അതിനുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ആരംഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത്, അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് അതിനുണ്ടാവും ആ ഒരു ബർക്കത്ത്. രണ്ടാമത് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ എല്ലാ കർമ്മങ്ങളും തുടങ്ങുന്നത്, മറ്റാരുടെയും ഇസ്മു കൊണ്ടല്ല എന്നുള്ളൊരു ഹസറിന്റെ അർത്ഥം കൂടി അവിടെ കിട്ടും എന്നുള്ളത് ഇതിനെ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു സൈമീൻ നമ്മൾ വായിക്കുന്ന അവലംബിക്കുന്ന ഇതിന്റെ ഷറഹിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ? അത് ഒന്ന് വായിച്ചോ. അതിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇബ്തിദാഉൽ മുഅല്ലിഫ് റഹ്മത്തുള്ളാഹി തആല കിതാബഹു ബിൽ ബസ്മല, ഇഖ്തിദാഉ ബികിതാബില്ലാഹി അസ്സ വജല്ല ഫഇന്നഹു മബ്ദൂഉ ബിൽ ബസ്മല, വഖ്തിദാഉ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു യബ്ദഉ കുതുബഹു വറസായിലഹു ബിൽ ബസ്മല. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു. എന്നിട്ടാണ് പറയുന്നത്, വൽ ജാർ വൽ മജ്റൂർ മുതഅല്ലഖും ബി ഫിഇലിൻ മഹ്ദൂഫിൻ മുഅഖ്ഖിറിൻ മുനാസബ് ലിൽ മഖാമി തഖ്ദീറുഹു ഹുനാ ബിസ്മില്ലാഹി അക്തുബു. ഇവിടെ ഗ്രന്ഥകർത്താവ് അത് ആരംഭിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ബിസ്മില്ലാഹി എന്നുള്ളത് കൊണ്ട് ആരംഭിച്ചു. അത് ജാറു മജ്റൂറാണ്. അവിടെ ഒരു താലുക്കുണ്ട്. ആ ഫെയിൽ എന്ത് ചെയ്തു? അതിനെ കളഞ്ഞു. അതെന്താണ്? ബിസ്മില്ലാഹി അക്തുബു എന്നുള്ളതാണ്. വഖദ്ദർനാഹു ഫീലൻ ലിഅന്ന അസ്ലഫിൽ അമലി അഫ്അലു. നമ്മൾ അതിനെ ഫെയിൽ ആക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, അമലുകളുടെ അസൽ എന്താണ്? അത് ഫെയിലുകളാണ് എന്നുള്ളത് കൊണ്ടാണ്. വഖദ്ദർനാഹു മുഅഖ്ഖിറൻ ലിഫായിദതൈനി. എന്നിട്ട് പറഞ്ഞത്, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ പിന്തിപ്പിച്ചത്. അതായത് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണോ അത്, ബിസ്മില്ല. അപ്പൊ ഈ ഒരു ഫായിദ അതിലുണ്ട് എന്നുള്ളത് ആര് വിശദീകരിക്കുകയാണ്? ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ബിസ്മില്ല, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുന്നു, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും അള്ളാഹുവിനോട് ഞാൻ തബറുക്ക്, അള്ളാഹുവിനോട് ഞാൻ ബർക്കത്തിനെത്തുകടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അവിടെ ഒരു ഫെയിലുണ്ട്, അത് മഹദൂഫാണ്, അതായത് അത് കളയപ്പെട്ടതാണ്. അതിന് നമ്മൾ എന്താക്കാണ്? തക്ദീർ ചെയ്യാണ് ചെയ്യുക, അതിനെ സങ്കല്പിക്കുകയാണ് ചെയ്യുക. അതിന് അവസാനത്തിൽ ആദ്യം അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ടുവരലാണ് നല്ലത്. അതിന്റെ ഫായിദകൾ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയും ചെയ്തു. അപ്പോ ബിസ്മില്ലാഹി. ഇനി ബിസ്മില്ലാഹി അല്ലാ എന്നുള്ള പദം, അല്ലാ എന്നുള്ള പദത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, അല്ലാ എന്നുള്ളത് അലമുൻ ഖാസുൻ ലില്ലാഹി സുബ്ഹാനഹു വതആല. അല്ലാ എന്നുള്ളത് അള്ളാഹുവിന് മാത്രമായിട്ടുള്ള അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമാണ് അല്ലാഹു എന്നുള്ളത്. അല്ലാഹു എന്നുള്ളത് അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമാണ്. നമ്മൾ മനസ്സിലാക്കിക്കേണ്ട സംഗതി, അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമാണ് ഏത്? അള്ളാഹു എന്നുള്ളത്. അള്ളാഹു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ലഫ്ദുൽ ജലാല എന്നുള്ളതാണ്. ലഫ്ദുൽ ജലാല അതാണ് ഏത്? അള്ളാഹു എന്നുള്ളത്. ലഫ്ദുൽ ജലാല, ലഫ്ദുൽ ജലാല. അപ്പൊ അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമാണ് ഏത്? പിന്നെ അള്ളാഹു എന്നുള്ളത്. അള്ളാഹുവിന്റെ അറിയിക്കുന്ന അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമാണ് അള്ളാഹു എന്നുള്ളത്. ആ പദത്തെക്കുറിച്ച് പ്രയോഗിക്കാറുള്ളത് ഏതാണ്? ലഫ്ദുൽ ജലാല. ലഫ്ദുൽ ജലാല, ജലാലത്തിന്റെ പദം ലഫ്ദുൽ ജലാല. അള്ളാഹുവിന്റെ അടിസ്ഥാന നാമം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, തുലാഫുൽ അസ്മാവ് ഇലൈഹി വലാ യുലാഫു ഇലൈഹ. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അള്ളാഹുവിന്റെ അടിസ്ഥാന നാമം, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന അള്ളാഹുവിന്റെ പേരുകളിൽ അള്ളാഹുവിന്റെ അടിസ്ഥാന പേരാണേത്? അള്ളാഹു എന്ന് പറയാനുള്ള കാരണം തുലാഫുൽ അസ്മാവ് ഇലൈഹി. അള്ളാഹുവിന് ഏതെല്ലാം ഇസ്മുകളുണ്ടോ ആ ഇസ്മുകളെല്ലാം അതിലേക്ക് ചേർത്തും. വലാ യുലാഫു ഇലൈഹ, എന്നാൽ ആ ഇസ്മിന് അള്ളാഹു എന്നുള്ളതിനെ മറ്റുള്ളതിലേക്ക് ചേർക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ അർറഹ്മാൻ, അർറഹീം മിൻ അസ്മായില്ലാ എന്ന് പറയാം. എന്നാൽ അള്ളാഹു എന്നുള്ളത് മിൻ അസ്മായി റഹ്മാൻ എന്നുള്ളത് പറയാൻ പറ്റൂല. വ്യത്യാസം മനസ്സിലാവേണ്ടോ? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമാണ് ലഫ്ദുൽ ജലാലയാണ് അള്ളാഹു എന്നുള്ളത്. ഇത് പഠിച്ചിട്ട് പോകണം. ഇനി ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി നമ്മളിത് പഠിക്കൂല. എന്തിനാണ്? ഇസ്മെന്താണ്? മുലാഫുൻ ഇലൈഹി എന്താണ്? ജാറ മജ്റൂർ എന്താണ്? അതെന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നു? നമ്മളവിടുന്ന് മാറണം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഇല്ലെന്നുള്ളതെന്ന് മാറിയിട്ട് നമുക്കൊരൊറ്റ ഒരു മിനിറ്റ് എത്തി അതിന്റെ അർത്ഥം പറഞ്ഞു പോകാൻ. ഇതിങ്ങനെയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കണം. അതായത് അള്ളാഹു എന്നുള്ള നാമത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് പറയാം? റഹ്മാൻ റഹീം എന്നുള്ളത് മിൻ അസ്മാ ഇല്ല. അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ് ഏത്? റഹ്മാനും റഹീമും. എന്നാൽ അള്ളാഹു മിൻ അസ്മാ ഇ റഹ്മാൻ എന്നുള്ളത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റൂല. അള്ളാഹു മിൻ അസ്മാ ഇ റഹ്മാൻ, റഹ്മാനിന്റെ ഇസ്മുകളിൽ പെട്ടതാണ് അള്ളാഹു എന്നുള്ളത് പറയാൻ പറ്റൂല. എന്നാൽ റഹ്മാൻ, റഹീം, അസീസ്, ജബ്ബാർ ഇതൊക്കെ എന്താണ്? മിൻ അസ്മാ ഇല്ല എന്ന് പറയാം. അതൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ളത് എന്താണ്? ലഫ്ദുൽ ജലാല. അത് അള്ളാഹുവിന്റെ അലമുൻ എന്നുള്ളത് പ്രത്യേകം പറയാനുള്ള കാരണം. അലമുൻ ഖാസുൻ ലില്ലാഹി സുബ്ഹാനഹു വ തആല എന്ന് പറയാനുള്ള കാരണം. ഇനി ആ പദം ഉണ്ടാകുന്നത് അലഹ യഹ്ലഹു, അലഹ യഹ്ലഹു ഉലൂഹത്ത് മഅലൂഹ്. ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ലാ മഅബൂദ് എന്നാണ്. ലാ മഅബൂദ് ബിഹഖിൻ ഇല്ലല്ലാ എന്നുള്ളതാണ് ലാ ഇലാഹ എന്ന് പറയുമ്പോൾ. അപ്പോ അലഹ യഹ്ലഹു, അലഹ യഹ്ലഹു. അതിന്റെ പദത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. ആ ചർച്ചയിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. പിന്നെ ഈ അലഹ യഹ്ലഹു എങ്ങനെയാണ് അള്ളാഹു എന്നുള്ളതായിത്തീർന്നത്? അവിടെ അലിഫ്ലാമ് കൊണ്ടുവരും. ഇലാഹ് എന്നുള്ളതിന്റെ മുന്നിൽ അലിഫ്ലാമ് കൊണ്ടുവരും, തഅരീഫിന്റെ അലിഫ്ലാമ്. അപ്പോ അൽ ഇലാഹു എന്നാകും. പിന്നെന്ത് ചെയ്യും? ആ ഇലാഹ് എന്നുള്ളതിലെ ഹംസനെ കളയും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് പിന്നെ ധാരാളം ഉപയോഗിക്കുമ്പോൾ അതൊരു പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി തഖ്ഫീഫിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഹംസനെ കളയും. അപ്പൊ പിന്നെ രണ്ട് ലാമ അടുത്ത് വന്നു. ആ രണ്ട് ലാമ അടുത്ത് വരുമ്പോൾ അതിന്റെ താലീമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തഖ്ഫീം ചെയ്യും. തഖ്ഫീം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കട്ടി കൂട്ടിയിട്ട് ഉച്ചരിക്കും. അപ്പൊ ഹംസൻ അവിടെ കളഞ്ഞു, പിന്നെ രണ്ട് ലാമ അവിടെ വന്നു. ആ രണ്ട് ലാമിനെ നമ്മൾ ഇദാം ചെയ്യും, കൂട്ടി വായിക്കും. ഇദാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇദാം ചെയ്യുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ തഫീം ചെയ്തിട്ട് വായിക്കും. അതിന് വേണ്ടിയിട്ട് ആ താലീമിന് വേണ്ടിയിട്ട് അങ്ങനെ അള്ളാ എന്നുള്ളത് വായിക്കും. അങ്ങനെയാണ് ആ പദത്തിന്റെ പിന്നെ ഉത്ഭവത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായമായിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അള്ളാഹു എന്നുള്ള പദം ഉണ്ടാകുന്നത്. അപ്പൊ നമസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയണം, അല്ലെങ്കിൽ അർറഹ്മാൻ അക്ബർ. ശരിയാവില്ല, അർറഹ്മാൻ അക്ബർ, അള്ളാഹു അക്ബർ. ഷഹാദത്തു കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല റഹ്മാൻ, ഇല്ല അസീസ്, ഇല്ല ജബ്ബാർ, ഇല്ല റഹീം. ഇല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അവിടെ അല്ലാ, അത് അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമാണ് എന്നർത്ഥം. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ചറിയാം, ഖുർആന്റെ ആയത്തുകളെ വ്യാഖ്യാനിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ നൈപുണ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അല്ലാഹു എന്നുള്ള പദത്തെ വിശദീകരിച്ചത് ദുൽ ഉലൂഹിയ വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ എന്നുള്ളതാണ്. ദുൽ ഉലൂഹിയ ആരാണ് അല്ലാഹു? ദുൽ ഉലൂഹിയ വൽ ഉബൂദിയ അലാ ഖൽഖിഹി അജ്മഈൻ, ഇതാണ് അല്ലാഹു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആരാണ് അല്ലാഹു എന്നുള്ളതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയത് ദുൽ ഉലൂഹിയ, ഉലൂഹിയത്തുള്ളവനാണ്. വൽഉബൂദിയ ഉബൂദിയത്തുമുള്ളവനാണ്. അല ഖൽഖിഹി അജ്മഈൻ മുഴുവൻ സൃഷ്ടികളിൽ നിന്നും അല്ലെങ്കിൽ മുഴുവൻ സൃഷ്ടികളോടും. അപ്പൊ മുഴുവൻ സൃഷ്ടികളും അടിമത്തം കാണിക്കേണ്ടതും മുഴുവൻ സൃഷ്ടികളും ആരുടെ അടിമയാണ്? അള്ളാഹുവിന്റെ അബദാണ്. അപ്പൊ ആ ഉബൂദിയത്ത് മുഴുവൻ സൃഷ്ടികളും അടിമത്തം കാണിക്കേണ്ടതും ആരാധ്യത കാണിക്കേണ്ടതും ആരാണോ അവനാണ് ആര്? അള്ളാഹു. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനിൽ വന്നിട്ടുള്ള നാസറാണ്. ദുൽ ഉലൂഹിയത്തി വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ. ആരാ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹു എന്നുള്ളതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഹുവൽ അലമു അലാ ദാത്തില്ലാ. അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് പ്രയോഗിക്കുന്ന പദമാണ്, ആ നാമമാണ്, പേരാണ് അള്ളാഹു എന്നുള്ളത്. അൽ മുഖ്തസു ബില്ലാഹി അസ്വജല്ല, അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. വേറെ ഒരുപാട് ഇലാഹുകളുണ്ട്, ആ ഇലാഹുകളെ കുറിച്ച് ആരെക്കുറിച്ചും എന്ത് പറയാറില്ല, അള്ളാഹു എന്നുള്ളത് പ്രയോഗിക്കാറില്ല. അത് അള്ളാഹുവിനെ കുറിച്ച് മാത്രം പ്രയോഗിച്ചു വന്നു. അതുകൊണ്ടാണ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടത് ആരാണോ, സാക്ഷാൽ ആരാധ്യനാരാണോ, എല്ലാ ആരാധനകളും കൊടുക്കേണ്ടത് ആരാണോ, അതാ ഖാലിക്കിന്, ആ മുദബ്ബിറിന്, ആ മാലിക്കിന്, ആ രാജാവായുള്ളവന്, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ആരാണോ, അവനാണ് യഥാർത്ഥത്തിൽ എല്ലാ ആരാധനകളുടെയും ഉടമസ്ഥൻ. അതാണ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൽ മുഖ്തസു ബില്ലാഹി അസ്വജല്ല, ലാ ഇസ്മാ ബിഹി ഗൈറുഹു, അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ആ പേര് പറയില്ല. അള്ളാഹുവിന്റെ ഇസ്മുകളൊക്കെ ഇതിനെ തബാഹ് ചെയ്യും. ഏത്? അള്ളാഹു എന്നുള്ളതിനെ തബാഹ് ചെയ്യും. അള്ളാഹു അൽ ഇലാഹു വ ഇലാഹു ബിമാഅനാ മഅലൂഹ്, ഇലാഹു എന്നുള്ളതിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അതിന്റെ ആശയം മൗലൂഹ് എന്നുള്ളതാണ്. മൗലൂഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, ആരാധിക്കപ്പെടേണ്ടവൻ എന്നർത്ഥം, ആരാധ്യൻ എന്നർത്ഥം. ലാക്കിൻ ഹുദിഫത്തിൽ ഹംസ തഖ്ഫീഫൻ ലികസ്റത്തിൽ ഇസ്തിമാലി, അവിടെ അൽ ഇലാഹു എന്ന് പറയുമ്പോൾ അല്ല് കൊണ്ടുവന്നു, ഇലാഹ് കൊണ്ടുവന്ന ഇലാഹിനെ ഹംസ കളഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? തഖ്ഫീഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ലിക്കസ്റത്തിൽ ഇസ്തിമാലി ധാരാളം ഉപയോഗിക്കും. വക്കമാ ഫിന്നാസ് ഇവാസുലഹ അലുനാസ്, ഏതുപോലെ നാസ്, ഉലഅദു ബിറബ്ബിന്നാസ്, അവിടെ ശരിക്കെന്താണ്, ഉനാസാണ് അവിടെ. അതേപോലെ അതെങ്ങനെ പറഞ്ഞിട്ട് അതങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു എന്നുള്ള പദത്തെ പറ്റി ഉലമാക്കൾ ഇങ്ങനെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. നാസുൻ എന്നുള്ളത് ശരിക്കെന്താണ് വരേണ്ടത്? ഉനാസാണ്, അവിടെ ഹംസനെ കളഞ്ഞു. അപ്പൊ അതാണ് വിശദീകരിക്കുകയാണ് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പൊ അതാണ് ലഫ്ദുൽ ജലാല, ബിസ്മില്ലാ, ഈ അള്ളാഹുവിന്റെ ഈ യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ, എല്ലാ ആരാധനകളും കൊടുക്കേണ്ടത് ആരെയാണോ ആരാധിക്കപ്പെടേണ്ടത് ആ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും ആ നാമങ്ങൾ കൊണ്ട് സഹായം ചോദിച്ചുകൊണ്ട് ഞാൻ എന്താണോ വായിക്കാണെങ്കിൽ വായിക്കാൻ തുടങ്ങുന്നു, ഞാൻ വായിക്കുന്നു, ഞാൻ പള്ളിയിൽ പ്രവേശിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ എഴുതാൻ തുടങ്ങുന്നു, ഞാൻ എന്റെ ആ കാര്യം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അള്ളാഹുവിന് ഏതെല്ലാം നാമങ്ങളുണ്ടോ ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടും ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ബർക്കത്ത് ചോദിച്ചുകൊണ്ടും ഞാനത് ആരംഭിക്കുന്നു, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ബിസ്മില്ലാ.